നമസ്കാരം. ജ്യോതിർഗമയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം നാം കണ്ടു. മനസ്സിന്റെ വ്യാപാരങ്ങൾ എങ്ങനെ ശരീരത്തിനെ ബാധിക്കുന്നു, എങ്ങനെ രോഗങ്ങൾ ഉണ്ടാക്കുന്നു, ശുദ്ധമായ മനസ്സുകൊണ്ട്, ശുഭമായ ഭാവന കൊണ്ട് എങ്ങനെ രോഗങ്ങളെ മാറ്റിയെടുക്കാം. ഇന്ന് നമ്മൾ ജ്യോതിർഗമയിൽ ചർച്ച ചെയ്യുന്നത് ഏകാഗ്രതയെക്കുറിച്ചാണ്. ഏക അഗ്രം, ഒന്നിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. എന്നാൽ ഒന്നിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ മറ്റനേകം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ചെയ്യുന്ന കർമ്മങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നു. എന്തുകൊണ്ട് ഇത്തരം തടസ്സങ്ങൾ നമുക്ക് നേരിടുന്നു? മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയായ ഏകാഗ്രത എന്തുകൊണ്ട് ഇന്ന് നമുക്ക് ദുർലഭമായ ഒരു വസ്തുവായി മാറിയിരിക്കുന്നു? വരൂ, ഇന്ന് ജ്യോതിർഗമയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. മനസ്സിന്റെ ഏകാഗ്രതയെ എങ്ങനെ വർദ്ധിപ്പിക്കാം? ഈ ചർച്ചയിലും നമ്മെ നയിക്കാൻ ഇന്നത്തെയും എന്ന പോലെ നമ്മോട് കൂടെയുണ്ട് രാജയോഗി ബ്രഹ്മകുമാർ സ്വാമിനാഥൻ ഭായ്ജി. സ്വാമിനാഥൻ ഭായ്, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
നമസ്കാരം. ഓം ശാന്തി.
നമ്മൾ രോഗം, ശരീരത്തിന്റെ ആരോഗ്യം, മനസ്സിന്റെ ആരോഗ്യം എല്ലാം നമ്മൾ സംസാരിച്ചു. ഒരുപാട് ഉൾക്കാഴ്ചകൾ നമുക്ക് കിട്ടുകയും ചെയ്തു. ഏകാഗ്രത പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹം മുഴുവൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒന്ന് എനിക്ക് തോന്നുന്നു കോൺസെൻട്രേഷൻ, ഏകാഗ്രത. എന്താണ് ഏകാഗ്രത യഥാർത്ഥത്തിൽ?
സാധാരണ നമ്മൾ എല്ലാ ടീച്ചേഴ്സ് കുട്ടികളുടെ അടുത്ത് എപ്പം പറയാറുണ്ട് കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസ്, കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസ്. പക്ഷെ ഈ കോൺസെൻട്രേഷൻ എന്താണ് കുട്ടിക്ക് അത് പല തവണ മനസ്സിലാവുന്നില്ല. ഇപ്പം ഞാൻ തന്നെ ഇപ്പം എന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ അവർ വേർഡ്സ് യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ധ്യാനം അല്ലെങ്കിൽ ഫോക്കസ്. ഓക്കെ, ഇപ്പൊ ഈ ക്യാമറയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പിക്ചർ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് പിന്നെ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് മെമ്മറിയിൽ സേവ് ചെയ്യാൻ പറ്റും. അത് ഫിസിക്കലായിട്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ ഒരു മെറ്റാഫിസിക്കൽ കൺസെപ്റ്റിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ആ ടെക്നോളജി അറിയുന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമായിട്ട് മാറും. നൗ ഐ ടെൽ യു വാട്ട് എക്സാക്ട്ലി ഇസ് കോൺസെൻട്രേഷൻ. ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് മനസ്സ്, രണ്ടാമത്തെ ബുദ്ധി. മനസ്സ് എന്താണ് നമുക്ക് മനസ്സിലാക്കുക, നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. മനസ്സെന്ന് പറഞ്ഞാൽ ടീമാണ്, തോട്ട്സ്, ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് മെമ്മറീസ്. ഓക്കെ, അതാണ് മനസ്സ്. പക്ഷെ രണ്ടാമത്തെ കാര്യം ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ബുദ്ധി, അതായത് വാട്ട് ഈസ് ഇന്റലക്ട്. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പവർ ടു വിഷ്വലൈസ്. ചിത്രമുണ്ടാക്കേണ്ട ഒരു ശക്തിയാണ് ബുദ്ധി. അപ്പൊ കോൺസെൻട്രേഷന്റെ ടെക്നിക്കൽ ഡെഫിനേഷൻ എന്താന്ന് പറഞ്ഞാൽ വെൻ ദ മൈൻഡ് ആൻഡ് ഇന്റലക്ട് വർക്ക്സ് ടുഗെദർ, അതായത് മനസ്സും ബുദ്ധിയും ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഏകാഗ്രത എന്ന് പറയുന്നത്.
എന്നുവെച്ചാൽ മനസ്സ് എന്ത് വിചാരിക്കുന്നു, ഇപ്പോ ചിത്രത്തിന്റെ കാര്യം പറഞ്ഞു. കാരണം ഇത് ഒരു എനിക്ക് തോന്നുന്നു വളരെ ഒരു ഒരു ഇന്നോവേറ്റീവ്, ഒരു പുതിയൊരു എക്സ്പ്ലനേഷൻ. കാരണം നമ്മൾ ബുദ്ധിയെക്കുറിച്ച് നല്ല ബുദ്ധി തരണം, സദ്ബുദ്ധി തരണം, ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് മനസ്സ് തരണേ എന്നല്ല, ബുദ്ധി തരണേ എന്നല്ല. അപ്പോ ചിത്രം കാണിക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ ബുദ്ധി ചെയ്യുന്നത്. അപ്പൊ മനസ്സ് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു, ബുദ്ധി അതിന്റെ ചിത്രം ഉടനെ കാണിക്കുകയാണെങ്കിൽ രണ്ടും
കറക്റ്റ്. ഞാൻ ബ്രദർ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ കുട്ടികളെടുത്ത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എ ഫോർ ആപ്പിൾ. ഓക്കെ, അപ്പം ഈ ചെറിയ കുട്ടിക്ക് ഈ എ ബി സി ഡി എന്താണെന്ന് നമുക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എ പറഞ്ഞ പാട് ആ ഒരു എ കൺസെപ്റ്റ് ആ കുട്ടീനെ മനസ്സിൽ വരുന്നത്, ഇമീഡിയറ്റ്ലി ബുദ്ധി ആ ആപ്പിളിന്റെ ചിത്രം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എത്രത്തോളം ആ ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് നമ്മൾ ആപ്പിളിനെ കണ്ടോണ്ടിരിക്കുന്നത്, ദാറ്റ് ഈസ് മൈ ടൈം ഡ്യൂറേഷൻ ഓഫ് കോൺസെൻട്രേഷൻ. നമ്മളിവിടെ ഇവിടെ ഇരുന്നിട്ട് ആ ബുദ്ധി വെച്ചിട്ട് എത്രത്തോളം നമ്മൾ ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഏത് ചിത്രം ആയിക്കോട്ടെ അത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്.
അപ്പൊ എത്ര സമയം അത് നമ്മൾ കാണുന്നുണ്ട്, അത്ര സമയം നമ്മൾ കോൺസെൻട്രേഷനിൽ.
കറക്റ്റ്. പിന്നെ ഇന്നത്തെ സിറ്റുവേഷനിൽ എന്ന് പറഞ്ഞാൽ ദ ടൈം ഡ്യൂറേഷൻ ഓഫ് കോൺസെൻട്രേഷൻ അത് വളരെ കുറഞ്ഞ കുറഞ്ഞ കുറഞ്ഞായിട്ട് ആണ് വരുന്നത്.
അതെ, കാരണം ഒരു ഇമേജ് ഇപ്പൊ ഈ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കി, ഒരു ഇമേജില് എനിക്ക് ഇരിക്കാൻ വളരെ കുറച്ച് സമയം.
ശരിയാണ്,
നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ അതിന്റെ ഇടയിൽ വരും.
കറക്റ്റ്. ഞാനിപ്പം ബോംബെ, ന്യൂ ബോംബെയില് കുറച്ച് കുട്ടികളുടെ അടുത്ത് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ കണ്ടത്, ഇപ്പം സെവന്റ് എയ്ത്ത് നയൻത്തിന്റെ കുട്ടികളുടെ അടുത്താണ് നമ്മൾ സ്റ്റഡി ചെയ്തത്. അവരെന്ന് പറഞ്ഞാൽ പുസ്തകം എടുത്തിട്ട് വായിക്കുന്ന സമയത്ത് വായിക്കുന്നത് അത് മനസ്സിൽ വരുന്നുണ്ട്. ബുദ്ധിയും അതിന് ചിത്രം ഇമീഡിയറ്റ്ലി ഉണ്ടാക്കണം. ആ മനസ്സും ബുദ്ധി ഒരേ സമയത്ത് നിൽക്കുന്നത് ഇറ്റ് ഈസ് ഹാർഡ്ലി എ കപ്പിൾ ഓഫ് മിനിറ്റ്സ്. ഒരു 2-3 മിനിറ്റ് മാത്രമേ ഇന്നത്തെ കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ.
എനിക്ക് തോന്നുന്നു ഇപ്പൊ മിനിറ്റ് എന്ന് പറഞ്ഞാലും കൂടി എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങളൊക്കെ ചില സെക്കൻഡ്സ് മാത്രം.
യു ആർ റൈറ്റ്,
അത്രേ പറ്റുള്ളൂ.
വളരെ കറക്റ്റ് ആണ്.
അപ്പൊ എന്ത് കൊണ്ട് ഇത് ഇത്ര കുറഞ്ഞു പോകുന്നു? നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്?
മെയിൻ ആയിട്ട് ഇന്നത്തെ പറഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ എന്തുകൊണ്ടാണ് വളരെ കുറഞ്ഞു വരുന്നത് പറഞ്ഞാൽ, ഒന്നാമത്തെ നമ്മുടെ മനസ്സിന്റെ സങ്കല്പങ്ങൾ വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ടി വരുവാണ്. ഓക്കെ, നമ്പർ വൺ. നമ്പർ ടു, ബുദ്ധിക്ക് നല്ല ഇമേജസ് കിട്ടുന്നില്ല. ഇപ്പോഴത്തെ മൊത്തം ലൈഫ് സ്റ്റൈലും അതിന് വളരെ കൂടുതൽ റെസ്പോൺസിബിൾ ആണ്. ഇപ്പൊ നമ്മൾ കാര്യങ്ങളെല്ലാം നോക്കിയാൽ വളരെ ഫാസ്റ്റ് ആണ്, വളരെ സ്പീഡാണ്. ഓക്കെ, നമ്മളിപ്പോ വണ്ടി എടുക്കുന്നത് വളരെ ഫാസ്റ്റ് ആണ്.
സ്പീഡ് കൂടുന്തോറും ക്വാളിറ്റി വൈസ്
നാച്ചുറലി സ്പീഡ് കൂടുമ്പോ എന്താ സംഭവിക്കുന്ന, ക്വാണ്ടിറ്റി ഓഫ് തോട്ട്സ് കൂടുന്നു. ഈ ക്വാണ്ടിറ്റി ഓഫ് തോട്ട്സ് കൂടുന്ന സമയത്ത് ക്വാളിറ്റി ഓഫ് തോട്ട്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്പർ വൺ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ആ ബുദ്ധിനെ യൂസ് ചെയ്യുന്ന വളരെ കുറവാണ്. എല്ലാം നമുക്ക് കിട്ടുന്ന വളരെ റെഡിമെയ്ഡ് കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ബുദ്ധി യൂസ് ചെയ്യുന്നില്ല. അപ്പൊ എപ്പോഴാണ് നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്വന്തമായിട്ട് ബുദ്ധി യൂസ് ചെയ്യാൻ നമ്മൾക്ക് പറയുന്നത്, ആ സമയത്ത് അത് നമുക്ക് വളരെ വിഷമമായിട്ട് തോന്നും. രണ്ടാമത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കോൺസെൻട്രേഷന്റെ യാതൊരു ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. നമുക്കതിന്റെ അവർക്ക് ആ പ്രാക്ടീസും കിട്ടാത്തതുകൊണ്ടാണ് അവർക്ക് കോൺസെൻട്രേഷൻ വളരെ വളരെ കുറഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും.
എനിക്ക് തോന്നുന്നു സംഭവം ഇപ്പൊ ഈ കോൺസെൻട്രേഷനെ കുറിച്ച്, ഫാസ്റ്റ് തോട്ട്സിനെ കുറിച്ച് പറഞ്ഞു, മൈൻഡ് പീസ്ഫുൾ ആവും തോറും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ആവും.
ഷുവർ ഷുവർ, മൈൻഡ് എത്രത്തോളം നമ്മൾ പീസ്ഫുൾ ആവുന്ന അത് വളരെ ഒരു നല്ല കാര്യമാണ്. കോൺസെൻട്രേഷന്റെ കൂടാൻ വേണ്ടിട്ട്
പ്രോബ്ലംസ് ആഫ്റ്റർ പ്രോബ്ലംസ് അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിനെ, ഈ വന്നുകൊണ്ടിരിക്കുന്ന ഇതിനൊക്കെ നേരെ നമ്മൾ വളരെ ഒരു ഒരു ഡിറ്റാച്ച്ഡ് ആറ്റിറ്റ്യൂഡ് വേണോ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ്? എങ്ങനെയാണ് നമ്മൾ ഈ പ്രശ്നങ്ങൾ ഓരോ ഇത് വന്നുകൊണ്ടിരിക്കുന്നു, നമുക്ക് പഠിക്കും വേണം പ്രത്യേകിച്ച് സ്റ്റുഡൻസിന്, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം?
സാധാരണ പേരന്റ്സ് എന്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട്, അതായത് നമ്മുടെ കുട്ടികളുടെയൊക്കെ കോൺസെൻട്രേഷൻ വളരെ വളരെ കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. അപ്പൊ ഞാൻ സാധാരണ എന്താ പറയാന്ന് പറഞ്ഞാൽ, ഇല്ല, കുട്ടികളുടെ കോൺസെൻട്രേഷൻ കുറയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ, ഇപ്പം കുട്ടികൾ ഇപ്പം ഏതെങ്കിലും ഒരു സീരിയൽ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ കാണുന്ന സമയത്ത് അവന്റെ വളരെ നല്ല കോൺസെൻട്രേഷൻ ആണല്ലോ, അവിടെ യാതൊരു പ്രശ്നം വരുന്നില്ലല്ലോ. 1 മണിക്കൂറായാലും ശരി, 2 മണിക്കൂറായാലും ശരി, നമ്മുടെ കുട്ടികൾ കാർട്ടൂൺ ഷോസിനും വളരെ കൂടുതൽ ഏകാഗ്രതയായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. സോ ദർ ഇസ് നോട്ട് എ പ്രോബ്ലം വിത്ത് എ കോൺസെൻട്രേഷൻ. എന്തുകൊണ്ട് അവർക്ക് ടിവിയിലും അല്ലെങ്കിൽ ഇതിലൊക്കെ വളരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ആയിട്ട് വരുന്നെന്ന് പറഞ്ഞാൽ, അവിടെ ബുദ്ധിക്ക് ഓൾറെഡി ആ ചിത്രങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. ആ ബുദ്ധിക്ക് അത് ചിത്രങ്ങൾ കിട്ടുന്നതുകൊണ്ട് അവിടെ കോൺസെൻട്രേഷൻ, അവിടെ ഏകാഗ്രത വളരെ കൂടുന്നുണ്ട്.
ശരി, അവിടെ നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല.
എക്സാക്ട്ലി, അതാണ് അവിടെയാണ് പോയിന്റ് വരുന്നത്. അതായത് ബുദ്ധിക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്, ബുദ്ധി ഈസ് ബിക്കമിംഗ് വെരി ഈസി. അപ്പൊ അവിടെ കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്. പക്ഷേ പഠിക്കുന്ന സമയത്ത് അവിടെ ബുദ്ധി സ്വന്തം ആ ഇമേജ് ഉണ്ടാക്കണം. അത് ഒരു വലിയൊരു കാര്യമാണ്.
ഇറ്റ്സ്
എ വെരി ഹാർഡ് വർക്ക്. പിന്നെ ബ്രദർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, പല പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലം വരുന്ന സമയത്ത് ബുദ്ധി എങ്ങനത്തെ ചിത്രങ്ങളാണ് ഉണ്ടാക്കുന്നത്? സപ്പോസ് ദർ ഇസ് സം പ്രോബ്ലം ഇൻ ദ ഫാമിലി ഓർ സം ഫിനാൻഷ്യൽ പ്രോബ്ലം, എന്തായാലും ശരി. അപ്പൊ ആ സമയത്ത് ബുദ്ധി ഉണ്ടാക്കുന്ന ചിത്രങ്ങൾ വളരെ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ആ നെഗറ്റീവ് ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ ആത്മാവിന്റെ ശക്തി, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ബുദ്ധിന്റെ ശക്തി ഓൾറെഡി കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. അപ്പൊ ആ അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്യുന്നതിൽ ആ ഇൻട്രസ്റ്റ് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഇത് കുറഞ്ഞു പോകുന്നത്.
ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു. ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുമ്പോൾ എന്ത് കാര്യമായിക്കോട്ടെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ ഭയങ്കര കോൺസെൻട്രേഷൻ. ഇപ്പൊ ചില ചിത്രം വരയ്ക്കുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ആഹാരമൊന്നും അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല, അതിന് വിശന്നൊന്നുമില്ല,
ശരിയാണ്,
അത്ര കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. അപ്പൊ ഇൻട്രസ്റ്റ് ഫാക്ടർ നമുക്ക് വർദ്ധിപ്പിക്കാൻ എന്താ ചെയ്യുക?
ഈ ഇൻട്രസ്റ്റ് ഫാക്ടർ എന്തുകൊണ്ടെന്ന് വരുന്നത് പറഞ്ഞാൽ, ആ ഇൻട്രസ്റ്റ് ചെറിയൊരു ആ ഇമോഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ കളിക്കാൻ ഭയങ്കര കൂടുതൽ ഇൻട്രസ്റ്റ് ആണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ആ കളിക്കുന്ന സമയത്ത് അവർക്ക് ആ മനസ്സിന് വളരെ കൂടുതൽ സന്തോഷം വരുന്നുണ്ട്. അപ്പൊ ഏത് കാര്യത്തിനാണ് നമ്മുടെ സന്തോഷം വരുന്നത്, ആ കാര്യം നമുക്ക് പലതവണ ചെയ്യാൻ വളരെ കൂടുതൽ താല്പര്യം ഉണ്ടാവും. അതിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് പഠിത്തത്തിൽ എങ്ങനെ ഇൻട്രസ്റ്റ് കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞാൽ, കുട്ടികൾക്ക് സാധാരണ എന്താ സംഭവിക്കുന്നത്, ആ പഠിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ആ പഠിക്കുന്ന കാര്യങ്ങളുടെ ആ ബുദ്ധി ചിത്രം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നത് ആ സമയത്താണ് ഇൻട്രസ്റ്റ് മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നത്. അവിടെയാണ് ടീച്ചേഴ്സും പേരൻസും എല്ലാവരും അവർക്ക് ഹെൽപ്പ് ചെയ്യേണ്ട ഈ കോൺസെൻട്രേഷന്റെ പ്രാക്ടീസ് ചെറുപ്പം മുതൽ തന്നെ നമുക്ക് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ലെറ്റ് അസ് ട്രൈ ടു പ്രാക്ടീസ് ദിസ് കോൺസെൻട്രേഷൻ. ബ്രദർ പറഞ്ഞ മാതിരി നമുക്കൊരു കുറെ മിനിറ്റ് ചെയ്യാൻ്റെ ആവശ്യമില്ല, പക്ഷെ ഒരു ലെറ്റ് അസ് ബിഗിൻ വെരി സ്ലോ, ഒരു 5 സെക്കൻഡ്. ഓക്കെ, ആൻഡ് ഐ വിൽ റിക്വസ്റ്റ് ദ ഓഡിയൻസ് ഓൾസോ ഇഫ് യു ക്യാൻ പ്രാക്ടീസ് ദിസ്. ഞാനിപ്പം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് പറയുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് പറഞ്ഞ പാട് ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക, നമ്മുടെ മനസ്സിൽ അത് വരും. ബുദ്ധിയാണ് അതിന്റെ പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു 5 സെക്കൻഡ് വരെ നമുക്ക് ആ മനസ്സും ബുദ്ധി വെച്ചിട്ട് ആ ഒരു ചിത്രം കണ്ടുകൊണ്ടിരിക്കണം. ഓക്കെ, ബ്രദർ ചെയ്യാൻ താല്പര്യമുണ്ടോ?
ഓഡിയൻസ് വിൽ ആൾസോ ജോയിൻ അസ്.
യെസ് യെസ് യെസ്. അപ്പം ഞാൻ ആ ഒബ്ജക്റ്റ് പറയുന്നത് വളരെ സിമ്പിൾ ആയ ഒബ്ജക്റ്റ് ആണ്, ഏർലി മോർണിംഗ് സൺറൈസ്.
ഓക്കെ, ജോയിൻ അസ് ഇൻ ദിസ് എക്സസൈസ്. ഹിയർ വി ഗോ.
5 സെക്കൻഡേക്ക് ഏർലി മോർണിംഗ് സൺറൈസ്, സൂര്യോദയത്തിന് നമ്മൾ കാണണം. ഞാൻ സമയം പറയാം, ടിക് 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 ടിക്. ബ്രദറിനെ കാണാൻ പറ്റിയോ? കുറച്ചൊക്കെ കാണാൻ പറ്റും. ഇനിയിപ്പോ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ആക്കി തരാം. നമ്മളിപ്പം ഇനി വീണ്ടും അത് ചെയ്യാൻ നോക്കാം. ഞാൻ സൺറൈസ് എന്ന് പറഞ്ഞ പാട് യു ഷുഡ് ക്രിയേറ്റ് എ സീൻ. ഓക്കെ, അതായത് മെല്ലനെ സൂര്യോദയം നമുക്ക് കാണാൻ പറ്റണം, പിന്നെ അതിന്റെ ഒരു പ്രകാശം, ദേർസ് എ റെഡ് ലൈറ്റ് ഓൾ അക്രോസ്, റെഡ് ആൻഡ് ഓറഞ്ച് കളർ. നമ്മൾ ആ സീന് ഇനിയിപ്പോ നമുക്ക് കുറച്ചുകൂടി നിങ്ങൾ ഓഡിയൻസ് അടുത്ത് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കൂ. ക്യാൻ യു ടെൽ ദ ഓഡിയൻസ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ സീൻ സോ ദാറ്റ് ദേ ആർ ഏബിൾ ടു കോൺസെൻട്രേറ്റ്?
ഓക്കെ, അതായത് സൂര്യാസ്തമയം,
സൂര്യോദയം.
സൂര്യോദയം. ഓക്കെ, മനോഹരമായ ചക്രവാളം.
കറക്റ്റ്, വെരി ഗുഡ്.
ചുവന്ന കളർ, ചുവന്ന കളർ അങ്ങനെ ആകാശത്തിൽ പരന്ന് കിടക്കുകയാണ്. സൂര്യൻ പതുക്കെ പതുക്കെ,
കറക്റ്റ്,
കടലിൽ നിന്ന് അങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നു.
അവര് നല്ലൊരു സീനാണ്. ഇനി വീണ്ടും നമുക്ക് ഒരു 5 സെക്കൻഡിലേക്ക് ഈ നല്ലൊരു സീന് നമുക്ക് കാണാൻ ശ്രമിക്കാം.
ഓക്കെ, വൺസ് അഗൈൻ, ഹിയർ വി ഗോ.
ടിക് ടിക് ടിക്.
ഓക്കെ, കുറച്ചും കൂടി
ബെറ്റർ ആണ്.
ബെറ്റർ,
ദാറ്റ്സ് ബെറ്റർ. അതായത് ഇനിയിപ്പോ എന്താ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, നമുക്ക് ബുദ്ധിക്ക് ഒരു ഡയറക്ഷൻ കിട്ടി. അപ്പം എത്ര ഇനിയിപ്പം നമ്മൾ 5 സെക്കൻഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്ത്, ഇത് മെല്ലെ മെല്ലെ 10 സെക്കൻഡ് ആക്കണം, 15 സെക്കൻഡ് ആക്കണം, 20 സെക്കൻഡ്, പിന്നെ ഒരു അര മിനിറ്റ്, ഒരു മിനിറ്റ്, അങ്ങനെയാണ് നമ്മുടെ കോൺസെൻട്രേഷൻ എക്സസൈസ് കൂട്ടാൻ പറ്റും.
കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതോറും ഇറ്റ് ഈസ് കുറച്ചുകൂടി ക്ലാരിറ്റി, പിക്ചർ ബിക്കംസ് വിവിഡ്.
അബ്സല്യൂട്ട്ലി, അബ്സല്യൂട്ട്ലി റൈറ്റ്.
അപ്പൊ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞപ്പോ ഫോക്കസ് എന്ന് പറഞ്ഞല്ലോ, ക്യാമറയുടെ കാര്യം പറഞ്ഞു, എനിക്കൊരു കാര്യം ഓർമ്മ വന്നു, ഫോക്കസ് ചെയ്യുമ്പോ ക്ലാരിറ്റി
ശരിയാണ്.
സോ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഐ തിങ്ക്
കറക്റ്റ്
ദിസ് ക്ലാരിറ്റി.
യെസ്, നമുക്ക് ഒരു കാലത്ത് ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. ആ ടേപ്പ് റെക്കോർഡർ നമ്മൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ബട്ടൺ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ലേ, പ്ലേ ആൻഡ് റെക്കോർഡ്. ഇന്നത്തെ കാലത്ത് നമ്മൾ കോപ്പി പേസ്റ്റ് എന്ന് പറയും. അപ്പൊ ഈ പ്ലേ ആൻഡ് റെക്കോർഡ് നമ്മൾ ഒരേ സമയത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് സേവ് ആയിട്ട് വരും. അതേമാതിരി നമ്മുടെ മനസ്സും ബുദ്ധിയും ഒരേ സമയത്ത് ഫോക്കസ് ആയിട്ടുണ്ടെങ്കിൽ, ഒരേ സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് മൈ പവർ ഓഫ് കോൺസെൻട്രേഷൻ.
എനിക്ക് തോന്നുന്നു സാറിന്റെ ഇവിടെ ഒരു വേറൊരു ഒരു ഇഷ്യൂ എനിക്ക് തോന്നുന്നത്, ഇപ്പൊ ടി വി ഇമേജസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്.
ശരിയാണ്.
അപ്പൊ ഈ ലോങ് ടി വി വാച്ചിങ് പലർക്കും വലിയ പ്രശ്നമാണ്. ഇപ്പൊ അച്ഛനമ്മാരുടെ വലിയ പരാതിയാണ്, 2 hours 3 hours കുട്ടിക്ക് ടിവിയുടെ മുമ്പിൽ ഇരിക്കാൻ ഭയങ്കര സന്തോഷമാണ്. ഇത് എത്രത്തോളം നെഗറ്റീവായിട്ട്?
ശരിക്കും എന്താ സംഭവിക്കുന്നത് ബ്രദർ, നമ്മളിപ്പോ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇമേജസ് വളരെ കൂടുതൽ നമ്മുടെ ബംബാർഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഈ 2-3 മണിക്കൂർ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് നമ്മളിപ്പം കുട്ടികൾ അത് പഠിക്കുന്ന സമയത്ത് ആ ഇമേജസ് തന്നെയാണ് നമ്മുടെ മനസ്സിൽ ബുദ്ധിയിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ നമ്മുടെ ബുദ്ധി ആ ചിത്രം ഉണ്ടാക്കാൻ വളരെ കപ്പാസിറ്റി വളരെ കുറവാണ്. അത് വിട്ടിട്ട് ഇത് ബംബാർഡ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ശരി, നമ്മുടെ പഠിത്തത്തിൽ അത് വളരെ കൂടുതലായിട്ട് ഡിസ്ട്രാക്ഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് വിട്ടിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി വെരി ഡിസാസ്ട്രസ് എഫക്ട് ഓൺ ദ ചിൽഡ്രൻ.
എനിക്ക് തോന്നുന്നു ഒരു റിസർച്ച് സ്റ്റഡി കുറച്ച് പ്രീവിയസ് മുമ്പുള്ളതാണ്. ഈ അവരുടെ ക്രിയേറ്റീവ് എബിലിറ്റി തന്നെ അത്
ശരിയാണ്
ഇത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്.
ശരിയാണ്, അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പുതിയ ഇമേജസ്, പുതിയ ചിത്രങ്ങള്, പുതിയ ഐഡിയാസ്, ഇത് നമ്മുടെ ബുദ്ധിന്റെ വളരെ കൂടുതൽ ഒരു പൊട്ടൻഷ്യൽ ആണ്. പക്ഷെ അത് മെല്ലെ 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 കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
എനിവേ ഐ തിങ്ക് ഈവൻ നൗ ദേ ആർ വാച്ചിങ് എ ടി വി പ്രോഗ്രാം. എനി റൈറ്റ് സംഭവം എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ടി വി പ്രോഗ്രാംസ്, ഇതും ഒരു ടി വി പ്രോഗ്രാമാണ്.
ശരിയാണ്.
അപ്പൊ ടി വി പ്രോഗ്രാം നമ്മൾ കാണുമ്പോൾ എന്തായാലും നമ്മുടെ യുവ തലമുറ ഒരുപാട് ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെ ഇത് ഫിൽട്ടർ ചെയ്യാൻ പറ്റും, എങ്ങനെ സ്വയം ഫിൽട്ടർ ചെയ്യണം?
ലെറ്റ് മീ അഡ്മിറ്റ്, പല ടിവി സീരിയൽസും പല ഫിലിംസും വളരെ പോസിറ്റീവായിട്ട് ഇമേജ് തന്നുകൊണ്ടിരിക്കുന്നു, അതും ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത്. അപ്പൊ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, നമ്മൾ ഏത് സീരിയൽ അല്ലെങ്കിൽ ഏത് മൂവി അല്ലെങ്കിൽ ഏത് ടിവി പ്രോഗ്രാം കണ്ടിട്ട് നമ്മുടെ മനസ്സ് ശക്തിശാലിയാവുന്നു, ബുദ്ധിക്ക് ഒരു നല്ലൊരു ഡയറക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാംസ് നമുക്ക് എന്തായാലും ശരി നമുക്ക് കാണാൻ, വി ഷുഡ് സീ ദോസ് കൈൻഡ് ഓഫ് പ്രോഗ്രാംസ്.
എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് പാരന്റ്സും ഒരല്പം ഇതിൽ ശ്രദ്ധിക്കണം തോന്നുന്നു അല്ലേ. റെക്കമെന്റ് ചെയ്യേണ്ടത് എങ്ങനെയുള്ളതാണ് കുട്ടികൾക്ക് റെക്കമെന്റ് ചെയ്യുക? എനിവേ കാണണ്ടെന്ന് പറഞ്ഞാൽ അവർ വേറെ എവിടെയെങ്കിലും പോയി കാണും.
ശരിയാണ്, ശരിയാണ്.
റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ എപ്പോഴും സംഭവിക്കുന്ന ഇതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ അച്ഛനമ്മമാർക്ക് ഇന്ന ഇത് നിങ്ങൾ കണ്ടുള്ളൂ, ഫസ്റ്റ് അവർ തന്നെ ഒരു ഫിൽട്ടറിങ് ചെയ്ത് കുറച്ചും കൂടി പ്രോബ്ലത്തിന് ഒരു
ശരിയാണ്.
പലരും ഔട്ട്റൈറ്റ് റെസ്ട്രിക്ട് ചെയ്യുന്നതാണ് കണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇനി പരീക്ഷ തുടങ്ങി അല്ലെങ്കിൽ പത്താം ക്ലാസ് ആയി, ഈ വർഷം നോ ടി വി.
കറക്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ കാര്യത്തിൽ പാരന്റ്സും ഫാമിലി കുട്ടിയൊക്കെ ഒരു ശരിയായ ഒരു ഗൈഡൻസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പകാലത്ത് നമ്മുടെ മുത്തച്ഛന്മാരും അമ്മമാരും കുട്ടികളെ എത്തിയിട്ട് നല്ല നല്ല കഥകൾ പറയാറുണ്ടായിരുന്നു. ഓക്കെ, സോ കഥ നമ്മൾ കഥ പറയുന്ന സമയത്ത് കുട്ടീന്റെ ബുദ്ധി ഓട്ടോമാറ്റിക്കലി ആ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ സ്റ്റോറി ഈസ് എ വെരി ബ്യൂട്ടിഫുൾ മെക്കാനിസം. അപ്പം ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, പേരൻസ് ആയാലും ശരി, ടീച്ചേഴ്സ് ആയാലും ശരി, ഗ്രാൻഡ് പാരന്റ്സ് ആയാലും ശരി, കുട്ടികൾ കുറച്ച് സമയം എത്തിച്ച് നമുക്ക് നല്ല കഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല സ്റ്റോറീസ് പറഞ്ഞിട്ട് ആ ബുദ്ധിന്റെ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട് ടു അവർ ചിൽഡ്രൻ.
എനിക്ക് തോന്നുന്നു ഇത് എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. കാരണം മുമ്പ് മുത്തശ്ശിമാരൊക്കെ ഒരുപാട് കഥകളുടെ ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടായിരുന്നു.
ശരിയാണ്.
പക്ഷെ ഇപ്പോ ആ ഒരു അല്ലെ, കേൾക്കുമ്പോ സ്വയം അവർക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ.
അതെ അതെ അതെ, കറക്റ്റ്.
എനിക്ക് തോന്നുന്നു വലിയൊരു ഈ മുത്തശ്ശിമാരത് അറിഞ്ഞിട്ടാണോ എന്ന് അറിയില്ല, ബട്ട് ഇതൊരു വലിയൊരു
ഇതൊരു നല്ലൊരു സയൻസ് ആണ്. ഇറ്റ് ഇസ് എ സയൻസ് ഓഫ് മൈൻഡ് വിച്ച് ദേ ഓൾറെഡി ന്യൂ ദാറ്റ്.
ആക്ച്വലി അപ്പൊ നമ്മൾ കൂടുതൽ കേൾക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെ, കഥകളായാലും കാണുന്നതിനേക്കാൾ കൂടുതൽ.
അല്ല, ശരിക്കും പറഞ്ഞാൽ കാണുന്ന നമ്മൾ എന്താണ് കാണുന്നത് അതാണ് ബുദ്ധിയിൽ കൂടുതൽ ഇമ്പാക്ട് ആവുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല കാര്യങ്ങൾ നമ്മൾ കാണുക. സോ വി ഷുഡ് ലിസൺ ഗുഡ് തിങ്സ്, വി ഷുഡ് സീ ഗുഡ് തിങ്സ്. ഇപ്പൊ നല്ല ഒരു സ്റ്റോറി അല്ലെങ്കിൽ നല്ല ഒരു സീരിയൽ അല്ലെങ്കിൽ നല്ല ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിനും ബുദ്ധിനും വളരെ കൂടുതൽ സശക്ത ചെയ്യാൻ പറ്റുന്നുണ്ട്, വളരെ കൂടുതൽ ശക്തിശാലിയാക്കാൻ മാറ്റേണ്ട ആ ഒരു കഴിവ് ഉണ്ട്.
എനിക്ക് തോന്നുന്നു അപ്പോ എന്ത് നമ്മളെ ശക്തിപ്പെടുത്തുന്നു, എന്ത് നമ്മളെ പോസിറ്റീവ് ഇമോഷനിലേക്ക് കൊണ്ടുവരുന്നു, ദാറ്റ് മൂവി, ആ സീരിയൽ, ഇറ്റ് ഈസ് ഗുഡ്.
യെസ്, എക്സാക്ട്ലി. പക്ഷെ വളരെ കൂടുതൽ വയലൻസും വളരെ കൂടുതൽ ഇങ്ങനത്തെ നമ്മൾ അത് അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ കൂടുതൽ നല്ലതാണ്.
കാരണം ഇപ്പൊ വയലൻസിന്റെ കാര്യം പറഞ്ഞപ്പോ, ഈ അമേരിക്കയിലാണല്ലോ ഏറ്റവും കൂടുതൽ ഈ ടി വി വ്യൂവിങ്ങിന്റെ വലിയ പ്രോബ്ലം.
ശരിയാണ്.
അപ്പോ അവിടെ ഈ സ്കൂളില് ചെറിയ കുട്ടികള് ഈ വീട്ടിലത്തെ തോക്കെടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഷൂട്ടിംഗ് ഒരു കോമൺ സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
ശരിയാണ്.
എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലേക്ക് അത്ര പേടിപ്പെടുന്ന ലെവലിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്ന്.
ശരിയാണ്, വളരെ കറക്റ്റ് ആണ്.
ഓക്കെ സ്വാമി, ഇവിടെ നമ്മളിപ്പോ പാരന്റ്സിന്റെ കാര്യം പറഞ്ഞു, അവർക്കും നല്ലൊരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. വാട്ട് അബൌട്ട് ടീച്ചേഴ്സിന് ഇവിടെ എങ്ങനെ അധ്യാപകർക്ക് സഹായിക്കാൻ സാധിക്കും?
ബ്രദർ, ടീച്ചേഴ്സിന് ഒരു വലിയൊരു റോൾ ഉണ്ട്. അപ്പൊ ടീച്ചേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ദ ബെസ്റ്റ് തിങ് ദാറ്റ് ദേ കൻ ഡു ഈസ് ദേ കൻ മേക്ക് ലേണിംഗ് വെരി ഈസി ആൻഡ് ഫൺ. പഠിപ്പിക്കുന്ന സബ്ജക്ട് വളരെ ഈസി ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ദ സ്റ്റൈൽ ഓഫ് ടീച്ചിങ് ഷുഡ് ബി സച്ച്, അതായത് കുട്ടികളുടെ ബുദ്ധി അതിന്റെ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ദാറ്റ് വിൽ ബിക്കം വെരി വെരി ഈസി.
അവിടെ എനിക്ക് തോന്നുന്നു ഈ ചിത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ അധ്യാപകർ കുറച്ച് ഇനീഷ്യേറ്റീവ് എടുക്കണം. ചിത്രങ്ങളുടെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ
ശരിയാണ്. ശരിയാണ്.
അതിപ്പോ ഏത് പാഠഭാഗമായാലും ഇത് അപ്ലിക്കബിൾ ആണ്.
മാക്സിമം നമുക്ക് അത് ചെയ്യാൻ പറ്റും.
ഈവൻ ഇഫ് ഇറ്റ് ഈസ് മാത്തമാറ്റിക്സോ
മാത്തമാറ്റിക്സ്
എനി സബ്ജക്റ്റ് ആണെങ്കിലും
നമുക്കത്
ചെയ്യാൻ
പറ്റും.
അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മുടെ അധ്യാപക സുഹൃത്തുക്കള് കൂടി ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾക്കത്
വളരെ ഈസി ആയിട്ട്
കുറച്ചും കൂടി ഈസി ആയിട്ട് മാറും. ഇപ്പോ ഞാനൊരു സ്റ്റുഡന്റ് ആണ്, എനിക്ക് എനിക്ക് ഒരു ഒരു എന്റെ കോൺസെൻട്രേഷൻ ഒട്ടും ശരിയല്ല, അത് ഇംപ്രൂവ് ചെയ്യാൻ എനിക്ക് എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കാൻ പറ്റും?
ആദ്യത്തെ കാര്യം തന്നെ നമ്മൾ ഇത് മനസ്സിലാക്കണം, നമ്മുടെ കോൺസെൻട്രേഷൻ ആ ടെക്നോളജി അറിയാത്തതുകൊണ്ടാണ് എന്റെ കോൺസെൻട്രേഷൻ കുറയുന്നത്. അപ്പൊ കപ്പിൾ ഓഫ് തിങ്സ്, ആദ്യം ഈ കോൺസെൻട്രേഷൻ എന്താണ് നമ്മൾ മനസ്സിലാക്കണം, മനസ്സും ബുദ്ധിയും മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം അത് കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ സബ്ജക്റ്റിൽ അത് കുറച്ച് നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വളരെ കൂടുതൽ അത് കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ സി യുവർ കോൺസെൻട്രേഷൻ സ്ലോലി സ്ലോലി ആൻഡ് ഗ്രാജുവലി അത് കൂടി 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 വരും. പിന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസം നിങ്ങൾക്ക് വളരെ കൂടുതൽ കൂടും.
അതിനെന്തെങ്കിലും നമുക്കൊരു ഇനി പ്രൂവൺ ടെക്നിക്സ്, ഇത് ഇത് ഫോളോ ചെയ്താൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ആവും, അങ്ങനെ എന്തെങ്കിലും?
ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന്റെ അടുത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മൊത്തം ദിവസത്തിൽ നമ്മുടെ മനസ്സിനും ബുദ്ധിനും നല്ല സങ്കല്പങ്ങളും നല്ല ചിത്രങ്ങളും കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഇനി വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ അത് കൂടുതൽ ക്ലാരിഫൈ ഞാൻ ചെയ്യാം.
അത് രാവിലെ മുതൽ തന്നെ നമുക്ക് ചെയ്യണം.
കറക്റ്റ് കറക്റ്റ്. ആ ഒരു ശ്രദ്ധയാണ് ഏറ്റവും കൂടുതൽ ആദ്യത്തെയും വളരെ ഇമ്പോർട്ടന്റ് ആയ സ്റ്റെപ്പ്.
റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് കോൺസെൻട്രേഷൻ.
ശരിയാണ്. അതായത് സാധാരണ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഓൾ വർക്ക് ആൻഡ് നോ പ്ലേ മേക്സ് ജാക്ക് എ ഡൾ ബോയ്. അപ്പം കുട്ടികളെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പഠിത്തത്തിന്റെ കൂടെ അവന്റെ കുറച്ച് ഹോബീസ് ഉണ്ടെങ്കിൽ അത് കോൺസെൻട്രേഷന് വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അവരെ നന്നായിട്ട് കുറച്ച് പുറത്ത് പോയിട്ട് നന്നായിട്ട് കളിക്കും വേണം.
കാരണം പലരും ഇങ്ങനെ വീട്ടിനകത്ത് ഇരിക്കുന്ന എത്രയോ പേരുണ്ട്.
അതെ അതെ, അത് കോൺസെൻട്രേഷൻ എന്തായാലും ശരി ബാധിക്കുന്നുണ്ട്. പിന്നെ ചില ഹോബീസ്, പെയിന്റിംഗ് ആയാലും ശരി, മ്യൂസിക് ആയാലും ശരി, സിംഗിങ് ആയാലും ശരി, പല ഇൻസ്ട്രുമെന്റ്സ്, ഇങ്ങനത്തെ കുറച്ച് ഹോബീസ് ഉണ്ടെങ്കിലും കോൺസെൻട്രേഷനിൽ വളരെ കൂടുതൽ അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പം സപ്പോസ് 2-3 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങനത്തെ ചില ഹോബീസ് നമ്മളത് ഇത് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ വന്നിട്ട് ഇരുന്നിട്ട് പഠിക്കുമ്പോൾ യു വിൽ സി യുവർ കോൺസെൻട്രേഷൻ ലെവൽ ഇൻക്രീസിംഗ് ഡ്രാസ്റ്റിക്കലി.
എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഏകാഗ്രത ഏറ്റവും വലിയ മനുഷ്യന്റെ വലിയൊരു പ്രശ്നമായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക്. വളരെയധികം ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന പോലെ നമുക്ക് ധാരാളം ഉൾക്കാഴ്ചകൾ ഇന്ന് കിട്ടി. ഇന്നത്തെ സമയത്തിന്, ഇത്രയും സമയം നമ്മളോടൊപ്പം ഇത്രയും ഉൾക്കാഴ്ചകൾ തന്നതിനും ചെലവഴിച്ചതിനും വളരെയധികം നന്ദി.
താങ്ക് യു. ഓം ശാന്തി.
ജ്യോതിർഗമയിൽ ഇന്ന് നമ്മൾ ഏകാഗ്രതയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഏകാഗ്രത എങ്ങനെ കൈവരുത്താം? മനസ്സും ബുദ്ധിയും ഒരേ സമയം ഒരേ ചിത്രത്തെ കാണുമ്പോൾ, ഒരേ കാര്യത്തിലേക്ക് പോകുമ്പോൾ, അതിനെയാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. മനസ്സിന്റെയും ബുദ്ധിയുടെയും വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കി. മനസ്സ് സങ്കല്പിക്കുമ്പോൾ ബുദ്ധി അതിന്റെ ചിത്രം കാണുന്നു. ഇനി നമുക്ക് പഠനത്തെ കുറച്ചുകൂടി എളുപ്പമാക്കാം. ആ ചിത്രം കാണുന്ന പ്രക്രിയയെ കൂടുതൽ കൂടുതൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, അതിനെ വർദ്ധിപ്പിക്കാം. പ്രത്യേകിച്ച് ടെലിവിഷൻ അതിന് മുമ്പിലിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. തീർച്ചയായിട്ടും ധാരാളം നല്ല പ്രോഗ്രാമുകൾ ടെലിവിഷനിൽ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ടെലിവിഷൻ നമുക്ക് ചിത്രങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മനസ്സിന്റെയും ബുദ്ധിയുടെയും ജോലി കുറയുകയാണ്. ജോലി ചെയ്യാതിരിക്കുന്ന മനസ്സും ബുദ്ധിയും തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഫിൽട്ടറിംഗ്, എന്ത് കാണണം എന്ത് കാണരുത്, തീർച്ചയായും നമുക്ക് ശ്രദ്ധിച്ചേ മതിയാകും. അച്ഛനമ്മമാർക്കും ഈ കാര്യത്തിൽ കുട്ടികൾക്ക് മാർഗനിർദ്ദേശം നൽകാം. മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന എത്രയോ അധികം പരിപാടികൾ, അതിലേത് കാണണം, നല്ലതേതാണ്, ഇത് തിരഞ്ഞെടുക്കാൻ കുട്ടികളെ സഹായിക്കാൻ തീർച്ചയായും പാരന്റ്സിന്, അച്ഛനമ്മമാർക്ക് കഴിയും. അധ്യാപകരും അതുപോലെ തന്നെ ചിത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന ചിത്രങ്ങൾ തീർച്ചയായും ഇത് പഠന പ്രക്രിയയെ വളരെയധികം അനായാസമാക്കി തീർക്കും. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി തന്നെ കുട്ടികൾക്ക് ഏറ്റവും സുഖം നൽകുന്നതായി മാറ്റാനും നമുക്ക് കഴിയും. ജ്യോതിർഗമയുടെ യാത്രയിൽ തീർച്ചയായും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി കാണുന്നതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം